السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن أسبق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، أشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം രഹസ്യജീവിതത്തിൽ വരുന്ന തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. രണ്ട് മാർഗങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, രഹസ്യജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾ, അത് മുഖേന ദുനിയാവിലും പരലോകത്തുമുണ്ടാകുന്ന നഷ്ടങ്ങൾ, അപകടങ്ങൾ, അത് മനസ്സിലാക്കുക, ആലോചിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ അൽ അസ്മാഉൽ ഹുസ്ന, ഉത്കൃഷ്ടമായ നാമങ്ങൾ, അത് പഠിക്കുക. അള്ളാഹുവിന്റെ ഉന്നതമായ വിശേഷണങ്ങൾ, സിഫാത്തുകൾ മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ചും ചില അള്ളാഹുവിന്റെ നാമങ്ങൾ, അസ്സമീ അൽ ബസീർ അൽ അലീം അൽ ഖബീർ അൽ ലത്തീഫ് അൽ ഷഹീദ് അൽ റഖീബ് പോലെയുള്ള അള്ളാഹുവിന്റെ ചില നാമങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും അതിന്റെ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതാണ് രണ്ടാമത്തെ കാരണമായി നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തേത് അൽ ഹയാഉ മിനല്ലാഹ് അല്ലെങ്കിൽ അൽ ഇസ്തിഹ്യാഉ മിനല്ലാഹ്, അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുക, ലജ്ജയുള്ള ആളുകളായി മാറുക. അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജ, അത് രഹസ്യജീവിതത്തിലുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. ലജ്ജ എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വളരെ മഹത്തരമായ ഒരു സ്വഭാവമാണ്. ലജ്ജയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ മുമ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. അൽഹയ, ലജ്ജ എന്നുള്ള ആ സ്വഭാവ ഗുണത്തിന് ഉള്ള ശ്രേഷ്ഠത വിശുദ്ധ ഖുർആനിൽ നിന്നും, അതുപോലെ തന്നെ ഒരുപാട് സഹീഹായ ഹദീസുകളിൽ നിന്നും നമ്മളത് പഠിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് തന്നെ നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. എല്ലാ മതത്തിനും സ്വഭാവങ്ങളുണ്ട്. ഇന്ന ലി ഖുല്ലി ദീനിൻ ഹുലുഖ, എല്ലാ ദീനിനും അതിന്റെ പ്രത്യേകമായ സ്വഭാവങ്ങളുണ്ട്. വഹുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ ഹുലുഖ് സ്വഭാവം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ലജ്ജയാണ്. ഇങ്ങനെ ലജ്ജയ്ക്ക് ഒരുപാട് ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ഉണ്ട്, അതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹു തആലയുടെ ഒരു പേരാണ് ഹയ്യുൻ എന്നുള്ളത്. ഹയ്യ് എന്ന് പറഞ്ഞാൽ കസീറുൽ ഹയ, ഒരുപാട് ലജ്ജ കൂടുതലുള്ള ആൾ, കൂടുതലുള്ളവൻ, ലജ്ജിക്കുന്നവൻ, അങ്ങേയറ്റം ലജ്ജിക്കുന്നവൻ എന്നൊക്കെയാണ് ഹയ്യ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഹയ്യാണ്. അള്ളാഹു അൽ ഹയ്യ് എന്ന് പറയുന്ന നാമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ അത് കാണാം. ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അള്ളാഹു ലജ്ജിക്കുന്നവൻ, അങ്ങേയറ്റം ലജ്ജിക്കുന്നവനാണ്, അതുപോലെ തന്നെ കരീമാണ്, ഔദാര്യം ചെയ്യുന്നവനാണ്. يستحيي إذا رفع الرجل إليه يديه أن يردهما صفرا خائبتين. ഒരടിമ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിയാൽ അത് ശൂന്യമായ അവസ്ഥയിൽ തിരിച്ചുവിടുക, അത് തള്ളിക്കളയുക എന്നുള്ളത് അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഥവാ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചവൻ അള്ളാഹു വെറുതെ ശൂന്യമായ അവസ്ഥയിൽ ആ പ്രാർത്ഥനയെ ആക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് അള്ളാഹു ലജ്ജിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ഹദീസാണ്, ഇന്നല്ലാഹു അസ്സ വജല്ല ഹയ്യുൻ സതീർ, അള്ളാഹു ഹയ്യാണ് അതുപോലെ തന്നെ സതീറാണ്, അങ്ങേയറ്റം ലജ്ജിക്കുന്നവനാണ്. അല്ലെങ്കിൽ സിത്തീർ, സിത്തീർ എന്നും സതീർ എന്നും പറയാം, അങ്ങേയറ്റം മറച്ചുവെക്കുന്നവനാണ്. യുഹിബ്ബുൽ ഹയാഅ വസ്സിത്ര, അല്ലാഹു തആല ലജ്ജയെ ഇഷ്ടപ്പെടുന്നു, മറച്ചുവെക്കുക, തിന്മകൾ, സ്വന്തം തിന്മകളാകട്ടെ, മറ്റു സഹോദരന്റെ തിന്മകളാകട്ടെ, അത് മറച്ചുവെക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള സതീറാണ് അല്ലാഹു, അല്ലെങ്കിൽ സിത്തീറാണ് അല്ലാഹു തആല. അതുപോലെ തന്നെ അല്ലാഹു അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്, ലജ്ജയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ലജ്ജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിനുണ്ടായിരുന്ന ഇങ്ങനെ നിരവധി ശ്രേഷ്ഠതകളുള്ള ലജ്ജ എന്ന് പറയുന്ന ഗുണം, അത് വിവിധ തരത്തിലുണ്ട്. ഇൻഷാല്ലാ നമ്മളത് പറയുന്നുണ്ട്. അതിൽ രഹസ്യ ജീവിതത്തിൽ വരുന്ന തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുന്ന ലജ്ജ ഏതാണ്? അൽ ഹയാഉ മിനല്ലാഹ്, അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുക എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹത്തിന് നൂനിയയിൽ പറഞ്ഞ രണ്ട് വരി, വഹുവൽ ഹയ്യു ഫലൈസ യഫ്ളഹു അബ്ദഹു, അള്ളാഹു അങ്ങേയറ്റം ലജ്ജിക്കുന്നവനാണ്, അവൻ അവന്റെ അടിമകളെ വഷളാക്കുകയില്ല. ഇന്ദ തജാഹുരി മിൻഹു ബിൽ ഇസ്യാനി, ഒരടിമ തിന്മ ചെയ്യുമ്പോഴേക്ക് അള്ളാഹു അവനെ വഷളാക്കൂല, മറിച്ച് ലക്കിന്നഹു യുൽഖി അലൈഹി സിത്രഹു, അള്ളാഹു അവന്റെ മറ അവനിൽ ഇട്ടുകൊടുക്കും. فهو الستير وصاحب الغفران, അവൻ തിന്മകൾ മറച്ചുവെക്കുന്നവനാണ്, ഗുഫ്രാനിന്റെ ആളാണ്, അഥവാ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ് എന്ന് അല്ലാഹു തആലയെ സംബന്ധിച്ചു പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ ഒരു വിശേഷണമാണ് ഹയ, കസീറുൽ ഹയ, അങ്ങേയറ്റം ലജ്ജിക്കുന്നവൻ. അല്ലാഹുവിന്റെ മഹച്ചരമായ പേരാണ് അൽ ഹയ്, അങ്ങേയറ്റം ലജ്ജിക്കുന്നവൻ എന്നുള്ളത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞു, അൽ ഹയാഉ മുസ്തഖു മിനൽ ഹയാത്ത്, ഹയാ എന്നുള്ള വാക്ക് ഹയാത്ത്, ജീവൻ, ജീവിതം എന്ന പദത്തിൽ നിന്നാണ് അത് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഫമല്ല ഹയാ ഫീഹി ഫഹുവ മയ്യിതുൻ ഫിദ്ദുന്യ, ഒരുത്തിന് ലജ്ജയില്ലെങ്കിൽ, ഒരുത്തിന് ഹയാ ഇല്ലെങ്കിൽ അവൻ ദുനിയാവിൽ തന്നെ മയ്യിത്താണ്, ചത്തവനാണ്. ഷഖിയുൻ ഫിൽ ആഖിറ, പരലോകത്തവൻ മഹാനഷ്ടക്കാരനാണ്, ദൗർഭാഗ്യവാനാണ്. ദുനിയാവിൽ അവൻ ഒരു മയ്യിത്താണ്, പരലോകത്തവൻ ദൗർഭാഗ്യവാനാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വബൈനദ്ദുനൂബി വഖില്ലത്തിൽ ഹയാഇ വഅദമിൽ ഗൈറതി തലാസുമുൻ, തിന്മകൾക്കിടയിലും ലജ്ജ കുറയുക എന്ന അവസ്ഥക്കിടയിലും അതുപോലെ തന്നെ തിന്മയോടുള്ള ഈർഷ്യത, വെറുപ്പ്, അത് ഇല്ലാതിരിക്കുക എന്നതിനിടയിലും തലാസുമുൻ, പരസ്പരം ബന്ധമുണ്ട്. തിന്മയോട് ദേഷ്യമില്ലാതിരിക്കുക, ലജ്ജ കുറയുക, അതുപോലെ തന്നെ തിന്മകൾ സംഭവിക്കുക, ഇതൊക്കെ പരസ്പരം ബന്ധമുള്ളതാണ്. ലജ്ജ കുറയുമ്പോഴാണ് തിന്മ ഉണ്ടാകുന്നത്. തിന്മയോട് വെറുപ്പ് ഇല്ലാതിരിക്കുന്നത് ലജ്ജ കുറഞ്ഞതുകൊണ്ടാണ്. ഗൈറത്ത് കുറയാനുള്ള കാരണം അവന്റെ ഹയാഇന്റെ കുറവുകൊണ്ടാണ്. അപ്പോൾ ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഫകുല്ലു മിൻഹുമ യസ്തദഈ അൽ ആഖർ വയത്ലുബുഹു, ഇത് ഓരോന്നും മറ്റൊന്നിനെ ആവശ്യപ്പെടുന്നതും തേടുന്നതുമാണ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പോ ലജ്ജ എന്നുള്ളത് ഒരുത്തനിലില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവന് തിന്മകൾ വർദ്ധിക്കും, അതുപോലെ തന്നെ അവൻ ദുനിയാവിൽ തന്നെ മരിച്ചവനെ പോലെയാണ്, പരലോകത്തവൻ അങ്ങേയറ്റം ദൗർഭാഗ്യവാനാണ് എന്നൊക്കെയാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. ലജ്ജയുടെ വിവിധ ഇനങ്ങളുണ്ട്. ഇത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലജ്ജ അൽ ഹയാഉ മിനല്ലാഹ്, അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുക. അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്ന ഞാൻ അള്ളാഹുവിനെ ധിക്കരിക്കാൻ പാടില്ല. അള്ളാഹു തന്നിട്ടുള്ള സുഖത്തിലാണ്, സൗകര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഓരോ നിമിഷവും അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നതിനും അനുഭവിക്കുന്നവനുമാണ് ഞാൻ. എന്നിട്ടും അവനോട് അനുസരണക്കേട് കാണിക്കുക, ധിക്കാരം കാണിക്കുക എന്നുള്ളത് അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അവനിൽ ഉണ്ടാകുന്ന കാര്യമല്ല. ലജ്ജയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവനെ നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മളെ നിരന്തരം സഹായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, എപ്പോഴും എന്താവശ്യത്തിനും നമ്മൾക്ക് അങ്ങേയറ്റം സഹായം നൽകുന്ന ഒരു വ്യക്തി, അവനെ നമ്മൾ നിരന്തരം ധിക്കരിക്കുന്നു, അവൻ പറഞ്ഞതൊന്നും നമ്മൾ അനുസരിക്കുന്നില്ല, നിരന്തരം അനുസരണക്കേട് കാണിക്കുന്നു, ധിക്കാരം കാണിക്കുന്നു, എന്തായിരിക്കും അവസ്ഥ? അതെത്രമാത്രം വലിയ അക്രമമാണ്! ലജ്ജയുള്ള ഒരാൾക്കത് സാധിക്കൂല. എന്നാൽ അള്ളാഹു തആല നമ്മൾക്ക് എത്ര അനുഗ്രഹങ്ങളാണ് നൽകിയിട്ടുള്ളത്, ഇൻഷാല്ലാഹ് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അള്ളാഹു തആല നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു, നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജയാണ് ലജ്ജകളിൽ ഏറ്റവും മഹത്തരമായ ലജ്ജ. ലജ്ജയ്ക്ക് വിവിധ ഇനങ്ങളുണ്ട്. ആളുകളെ തൊട്ട് ഉള്ള ലജ്ജയുണ്ട്, അതുപോലെ തന്നെ സ്വന്തത്തിൽ തൊട്ടുള്ള ലജ്ജയുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജയുണ്ട്. ഇതിൽ ഏറ്റവും മഹത്തരമായ ലജ്ജ ഹയാ എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അഅലമുൽ ഹയാഇ വ ഔജബുഹു അൽ ഹയാഉ മിനല്ലാഹ്. ഇതിൽ ഏറ്റവും മഹത്തരമായ ലജ്ജ എന്നുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും നിർബന്ധമുള്ള ലജ്ജ എന്നുള്ളത് അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുക എന്നുള്ളതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, അൽ ഹയാഉ മിനല്ലാഹ്, അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുക എന്നുള്ളത് നൂറുൻ, അതൊരു പ്രകാശമാണ്. യഖഉ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രകാശമാണത്. ആ ലജ്ജ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രകാശമാണ്. യുരീഹി ദാലിക നൂറു അന്നഹു വാഖിഫുൻ ബൈന യദൈ റബ്ബിഹി അസ്സ വജല്ല ഫയസ്തഹി മിൻഹു ഫി ഖലവാതിഹി വജലവാതിഹി. അപ്പൊ ലജ്ജ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രകാശമാണ്. ആ പ്രകാശം അവൻ അറിയിച്ചു കൊടുക്കും, കാണിച്ചു കൊടുക്കും, നീ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നവനാണ്, നീ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം ആ പ്രകാശം അവനിങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ പ്രകാശം അവന് കാണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ ഹൃദയത്തിലുണ്ടായ പ്രകാശം നിമിത്തം അവൻ ഫയസ്തഹി മിൻഹു ഫി ഖലവാതിഹി വജലവാതിഹി, അവന്റെ രഹസ്യ സന്ദർഭങ്ങളിലും പരസ്യമായ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തൊട്ട് അവൻ ലജ്ജിക്കും. ഹൃദയത്തിൽ ഹയാ എന്നുള്ള പ്രകാശം ഉണ്ടെങ്കിൽ, അപ്പൊ ഹൃദയത്തിലാണ് ലജ്ജ ഉണ്ടാകേണ്ടത്. ആ ലജ്ജ ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും നന്നാകും എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, ഫല്ലാഹു അഹക്കു അൻ യുസ്തഹ്യാ മിൻഹു മിനന്നാസ്, ജനങ്ങളെക്കാൾ അള്ളാഹുവിനെ തൊട്ടാണ് ലജ്ജിക്കേണ്ടത്. ലജ്ജിക്കപ്പെടാൻ ഏറ്റവും അർഹൻ അള്ളാഹുവാണ്. അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പൊതുവെ നമ്മൾ പറഞ്ഞല്ലോ, മാന്യന്മാരായിട്ടുള്ള ആളുകൾ, പുറമേക്ക് മാന്യന്മാരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് ദീനുമായി ബന്ധപ്പെടുന്ന ആളുകൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന പേടി കൊണ്ട് ആ നാണം കൊണ്ട് ലജ്ജ കൊണ്ട് പലപ്പോഴും പല തിന്മയിലൊന്നും മാറി നിൽക്കും. എന്നാൽ അള്ളാഹുവാണ് മനുഷ്യരെക്കാളൊക്കെ ലജ്ജ കാണിക്കപ്പെടാൻ അർഹനായിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആളുകൾ കാണുമ്പോൾ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു ലജ്ജ കൊണ്ട്. എന്നാൽ അള്ളാഹു നിരന്തരം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജ നമ്മൾക്ക് യാതൊരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, വസ്തഹ്യി മിൻ അല്ലാഹി ഇസ്തിഹ്യാഅക റജുലൻ മിൻ അഹ്ലിക, നിന്റെ കുടുംബത്തിൽ ഒരാൾ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നീ തിന്മ ചെയ്യാൻ എത്രമാത്രം ലജ്ജിക്കുമോ അതുപോലെ നീ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കണം. തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നറിയുമ്പോൾ നീ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കും, അവനെ തൊട്ട് ലജ്ജിക്കും, അതുപോലെ അള്ളാഹുവിനെ തൊട്ട് നിനക്ക് ലജ്ജിക്കാൻ സാധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹീഹായ ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഈദ് ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഔസിനി, എനിക്ക് വസിയത്ത് തരണം, എന്നെ ഉപദേശിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപദേശം എന്താ? أوصيك أن تستحي من الله عز وجل كما تستحي من الرجل الصالح من قومك. يعني ഉപദേശിക്കുന്ന കാര്യം ഇതാണ്, നീ ലജ്ജിക്കണം. എങ്ങനെ ലജ്ജിക്കണം? നിന്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ നിന്റെ സമൂഹത്തിലുള്ള ഒരു നല്ല മനുഷ്യൻ, അവൻ കാണുമ്പോൾ അവന്റെ നോട്ടം ആ നോട്ടത്തിൽ നിന്ന് ലജ്ജിക്കുന്നുണ്ടെങ്കിൽ ആ ലജ്ജിക്കുന്നത് പോലെ അള്ളാഹുവിനെ തൊട്ട് നീ ലജ്ജിക്കണം. അങ്ങനെയാണല്ലോ പൊതുവെ ആളുകൾ. ഇതൊക്കെ ഒരു പരിധി വിട്ട് ആളുകളെ പരിഗണിക്കാതെ എല്ലാ വൃത്തികേടുകളും വളരെ അഭിമാനത്തോടുകൂടി ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ആളുകൾക്കൊന്നും ഇത് ബാധകമല്ല. മറിച്ച് കുറച്ചൊക്കെ ദീനുമായി ബന്ധപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയമാണ്. സമൂഹത്തിലൊരു പ്രധാനപ്പെട്ട വ്യക്തി, ഒരു നല്ല മനുഷ്യൻ കാണുന്നുണ്ട് എന്നറിയുമ്പോൾ പൊതുവെ ആളുകളൊക്കെ എന്ത് ചെയ്യും? അവരിൽ നിന്ന് മാറി ഒഴിഞ്ഞുപോയിട്ടാണ് തിന്മകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ തന്നെ ചെയ്യുക. കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നറിയുമ്പോൾ അവിടുന്ന് മാറിപ്പോകും. എന്നതുപോലെ ലജ്ജിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഒരുത്തൻ ഈ ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളോ, അല്ലെ സമൂഹത്തിലൊരു നല്ല മനുഷ്യൻ, ഒരു പണ്ഡിതൻ, ഒരു അറിവുള്ള വ്യക്തി, അല്ലെങ്കിൽ നല്ലൊരു സാലിഹായ വ്യക്തി, അവൻ കാണുന്നു അറിയുന്നു ഒന്നും പരിഗണിക്കുന്നില്ല. അത്തരം ആളുകൾ ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയം ബാധകമല്ല. അവരിതിന് പുറത്താണ്. ആര് പറഞ്ഞതുപോലെ, സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു മൻ ലാ യസ്തഹി മിനന്നാസി ലാ യസ്തഹി മിനല്ലാഹ്, ജനങ്ങളെ തൊട്ട് ലജ്ജിക്കാത്തവൻ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കൂല. ജനങ്ങളെ തൊട്ട് ലജ്ജിക്കാത്തവൻ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തെറ്റ് ചെയ്യാൻ അവന് യാതൊരു പ്രയാസവുമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം രഹസ്യ ജീവിതത്തിലും അള്ളാഹു മാത്രം കാണുന്ന സന്ദർഭത്തിലും തെറ്റ് ചെയ്യാൻ അവർ മടിയുണ്ടാകൂല എന്ന് സയ്ദ് ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. എന്നാൽ കുറച്ചൊക്കെ ദീനുമായി ബന്ധപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പൊതുവെ കുറച്ചൊക്കെ മാന്യതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രധാനപ്പെട്ട ആൾ കാണുന്നുണ്ടെന്നറിഞ്ഞാൽ അവൻ അതിൽ നിന്ന് വിട്ടുമാറും എന്നതുപോലെ ലജ്ജിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം മുനാവി റഹിമഉല്ല നേരത്തെ പറഞ്ഞ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം, ഫലഅബ്ദു ഇസ്തഹ്യ മിൻ റബ്ബിഹി ഇസ്തിഹ്യാഅഹു മിൻ റജുലിൻ സാലിഹിൻ മിൻ ഖൗമി, ഒരടിമ അവന്റെ സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യനെ തൊട്ട് ലജ്ജിക്കുന്നത് പോലെ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിച്ചാൽ تجنب جميع المعاصي الظاهرة والباطنة അവൻ പ്രത്യക്ഷമായ തിന്മകളും രഹസ്യമായ തിന്മകളൊക്കെ അവൻ വെടിയും, അവൻ ഒഴിവാക്കും. ഈയൊരു ബോധത്തിലേക്ക് അവൻ വന്നാൽ എന്ന് ഇമാം മുനാവി റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞ ഹദീസ് നമ്മളൊരു പക്ഷേ ഹദീസ് കേട്ടിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇസ്തഹ്യു മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അള്ളാഹുവിനെ തൊട്ട് യഥാവണ്ണം ലജ്ജിക്കണം, അള്ളാഹുവിനെ തൊട്ട് യഥാവണ്ണം ലജ്ജിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പറഞ്ഞപ്പോ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, inna nastahyi walhamdulillah. ഞങ്ങൾ ലജ്ജിക്കുന്നുണ്ട്, ഞങ്ങൾ ലജ്ജയുള്ളവരാണ്, അൽഹംദുലില്ലാ എന്നവർ പറഞ്ഞു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കാൻ, ലൈസ ദാക്ക്, നിങ്ങൾ ഉദ്ദേശിച്ച ലജ്ജയല്ല, യഥാർത്ഥത്തിലുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ വലാക്കിന്നൽ ഇസ്തിഹ്യാഅ മിനല്ലാഹി ഹഖ്ഖൽ ഹയാ, അള്ളാഹുവിനെ തൊട്ട് നമ്മൾ യഥാവണ്ണം ലജ്ജിക്കുന്നവരാണ് എന്ന് പറയണമെങ്കിൽ ഈ പറഞ്ഞ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. അള്ളാഹുവിനെ തൊട്ട് ലജ്ജയുണ്ടോ, യഥാർത്ഥത്തിലുള്ള ലജ്ജയുണ്ടോ, അവൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ അൻ തഹ്ഫള റഅ്സ വമാ വഅ, നിന്റെ തല, ആ തലയുൾക്കൊള്ളുന്ന കണ്ണ്, കാത്, അതുപോലെ തന്നെ നാവ്, ഇതൊക്കെ നീ സൂക്ഷിക്കണം. ഈ തലയിൽ എന്തൊക്കെ അവയവങ്ങളുണ്ടോ, കണ്ണുണ്ട്, ചെവിയുണ്ട്, അതുപോലെ തന്നെ നാവുണ്ട്, ഇതിനെ സൂക്ഷിക്കണം. അപ്പൊ നാവിലൂടെ സംസാരിക്കുന്നതും കാതിലൂടെ കേൾക്കുന്നതും കണ്ണിലൂടെ കാണുന്നതും നീ ശ്രദ്ധിക്കണം, നീ സൂക്ഷിക്കണം ആ വിഷയം. വൽ ബത്ന വമാ ഹവ, വയറും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവയവങ്ങളും, വയറ്, അതുപോലെ തന്നെ അതിന് തൊട്ട് താഴെയുള്ള ലൈംഗികാവയവം, ഇതൊക്കെ നീ സൂക്ഷിക്കണം. എന്നിട്ട് വീണ്ടും പറഞ്ഞു, വൽ ചെദ് കുരിൽ മൗത വൽ ബില, മരണത്തെക്കുറിച്ചും നാശത്തെക്കുറിച്ചും നീ ചിന്തിക്കണം. നമ്മൾ എന്നൊന്നും ഇവിടെ ജീവിക്കാനുള്ളവരല്ല, നമ്മൾ മരിച്ചുപോകും. ആ ചിന്ത നിനക്കുണ്ടാകണം. വമൻ അറാദൽ ആഖിറത തറക സീനത ദുനിയ, ഒരുത്തൻ പരലോകം ലക്ഷ്യം വെച്ചുവോ, ദുനിയാവിന്റെ അലങ്കാരവും അതിന്റെ ഭംഗിയും അവൻ ഉപേക്ഷിക്കും. ഫമൻ ഫഅല ദാലിക്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവന്റെ അവയവങ്ങളെ മൊത്തം സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിച്ചു, മരണത്തെക്കുറിച്ച് ആലോചിച്ചു, ദുനിയാവിന്റെ പിന്നാലെ പോകാതെ പരലോകത്തിന് പ്രാമുഖ്യം കൊടുത്താൽ, ഫമൻ ഫഅല ദാലിക ഫഖദ് ഇസ്തഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, അവനാണ് അള്ളാഹുവിനെ തൊട്ട് യഥാവണ്ണം ലജ്ജ കാണിച്ചവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ രൂപത്തിൽ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിച്ചാൽ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുന്നവനായി, അവന്റെ കണ്ണും കാതും അവന്റെ എല്ലാ അവയവങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മാത്രമേ അവൻ ഉപയോഗപ്പെടുത്തൂ. ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹു വെറുക്കുന്ന കാര്യങ്ങളിൽ അവൻ അതിനെ ഉപയോഗപ്പെടുത്തുകയില്ല. നമ്മൾ നോക്ക്, അള്ളാഹു തആലയെ തൊട്ട് നമ്മൾ ലജ്ജിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരെ തൊട്ടാണ് നമ്മൾ ലജ്ജിക്കുക? അള്ളാഹുവിന്റെ അറിവും, അള്ളാഹു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ കാണുന്ന സന്ദർഭത്തിൽ അവൻ കാണാത്തൊരു സന്ദർഭവുമില്ല. അത് നമ്മൾ, അത് അവൻ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾക്ക് തെറ്റ് ചെയ്യാൻ യാതൊരു കൂസലുമില്ലെങ്കിൽ, യാതൊരു പ്രയാസമില്ലെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? അള്ളാഹുവിന് എന്ത് അളമച്ചാണ്, മഹത്വമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുള്ളത്? നമ്മൾ ചിന്തിച്ചു നോക്കും. അള്ളാഹു തആലയുടെ അറിവെത്രയാണ്! വിശുദ്ധ ഖുർആനിലും ഹദീസിലും അള്ളാഹുവിന്റെ സൂക്ഷ്മമായ അറിവിനെ കുറിച്ചുള്ള ഒരുപാട് വാചകങ്ങളുണ്ട്. നോക്ക്, വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, കോടാനുകോടി മരങ്ങൾ, അതിൽ തന്നെ കോടിക്കണക്കിന് ഇലകൾ, ഒരു ഇല വീണാൽ അള്ളാഹു അതറിയും. സുബ്ഹാനല്ലാ. അതുപോലെ തന്നെ വല ഹബ്ബത്തിൻ ഫി ളുലുമാതിൽ അർദ് വല റത്ബിൻ വല യാബിസിൻ ഇല്ലാ ഫി കിതാബിൻ മുബീൻ, വളരെ സൂക്ഷ്മമായിട്ട് വളരെ ചെറിയ വസ്തുക്കളെ പരിചയപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്. എല്ലാം അള്ളാഹുവിന്റെ അറിവിലുണ്ട്, അള്ളാഹുവിന്റെ രേഖയിലുണ്ട്. ഇങ്ങനെ വളരെ സൂക്ഷ്മമായി അറിയുന്ന അള്ളാഹു തആല, അവനാണ് ലജ്ജിക്കപ്പെടാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ. എല്ലാ നിലക്കും നമ്മുടെ ഒരു മനുഷ്യനെ തൊട്ട് അല്ലെങ്കിൽ ആളുകളെ തൊട്ട് നമ്മൾ ലജ്ജിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ന്യൂനതകളുണ്ട്. അവരെ കണ്ണു വെട്ടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, അവർ കേൾക്കാതെ നമുക്ക് പലതും പറയാൻ പറ്റും, പക്ഷേ അള്ളാഹുവിനെ തൊട്ട് ഇതൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ ലജ്ജിക്കപ്പെടാൻ ഏറ്റവും അർഹൻ അള്ളാഹു തആല തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇമാം ഖഹ്താനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞ വരികൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വരി ചില വ്യത്യാസത്തോടുകൂടി ഉള്ള റിവായത്തുമുണ്ട്. വൈദാ ഖലൗത ബിരീബത്തിൻ ഫി ളുൽമതിൻ, നീ ഒരു ഇരുട്ടിൽ സംശയാസ്പദമായ നിലയിൽ ഒറ്റപ്പെട്ടാൽ, വൈദാ ഖലൗത ബിരീബത്തിൻ ഫി ളുൽമതിൻ വന്നഫ്സു ദാഇയതുൻ ഇല തുഗ്യാനി, മനസ്സാണെങ്കിൽ വൃത്തികേട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഫസ്തഹ്യി മിൻ നളറിൽ ഇലാഹി വഖുല്ലഹ,
നീ അള്ളാഹുവിന്റെ നോട്ടത്തെ സംബന്ധിച്ച് തൊട്ട് ലജ്ജിക്കണം. അള്ളാഹു കാണുന്നുണ്ട്, ആ ലജ്ജ നിന്നെ പിടികൂടണം. വഖുല്ലഹ, എന്നിട്ട് നീ നിന്റെ മനസ്സിനോട് പറയണം, ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി, ഈ ഇരുട്ടിനെ സൃഷ്ടിച്ച ഇരുട്ടത്തൻ, ഈ ഇരുട്ടിനെ സൃഷ്ടിച്ച റബ്ബ് എന്നെ കാണുന്നു എന്ന് നീ നിന്റെ നഫ്സിനോട് പറയണം എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഫസ്തഹ്യി മിൻ നളരിൽ ഇലാ, ഇലാഹ് കാണുന്നുണ്ട്, അൽ ഇലാ അല്ലാഹു തആല, അവന്റെ നോട്ടമുണ്ട് എന്നത് നീ ആ നോട്ടത്തെ തൊട്ട് നീ ലജ്ജിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ലജ്ജയാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. അല്ലാഹു തആല സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞതുപോലെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, തന്റെ റബ്ബിന്റെ മഖാം അഥവാ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനത്ത് ആര് ഭയപ്പെട്ടുവോ അവന് ജന്നതാനി, രണ്ട് സ്വർഗമുണ്ട്, രണ്ട് സ്വർഗത്തോപ്പുണ്ടെന്ന് പറഞ്ഞു. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞാൽ, ഒരു സ്വർഗം അവൻ നന്മകൾ ചെയ്തതിന്, മറ്റൊരു സ്വർഗം അവൻ തിന്മ ഉപേക്ഷിച്ചതിന്. ഒരു സ്വർഗം അവൻ നന്മ ചെയ്ത കാരണച്ചാൽ, മറ്റൊരു സ്വർഗം അവൻ തിന്മ ഉപേക്ഷിച്ച കാരണച്ചാൽ. ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഇമാം മുജാഹിദ് ബിനു ജബർ റഹിമഹുള്ള, മഹാനായ മുഫസ്സിർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ശിഷ്യൻ, അദ്ദേഹം പറയുകയാണ്, ഹുവർ റജുൽ, ആരാണ് അള്ളാഹുവിന്റെ മക്കാമിനെ പേടിക്കുന്നവൻ, അവന് സ്വർഗമുണ്ട് എന്നൊക്കെ പറഞ്ഞ ആളാരാണ്? ഹുവർ റജുൽ, അവനൊരു മനുഷ്യനാണ്. യഖ്ലു ബിമഅസിയത്തില്ല, അള്ളാഹുവിന്റെ തിന്മ ചെയ്യാൻ അവൻ ഒറ്റക്കായി, അള്ളാഹുവിന്റെ തിന്മ അള്ളാഹുവിനോട് മഅസിയത്ത് കാണിക്കാൻ, ധിക്കാരം കാണിക്കാൻ, തിന്മ ചെയ്യാൻ ഉള്ള ഒരു അവസരമുണ്ടായി, അവൻ ഒറ്റക്കാകുന്ന ഒരു അവസ്ഥയുണ്ടായി. അങ്ങനെയുള്ള ഒരുത്തൻ, ഫയദ്കുറു മഖാമ റബ്ബി, തിന്മ ചെയ്യാനുള്ളൊരു സാഹചര്യമുണ്ടായി, ഒറ്റക്കാണ്, തനിച്ചാണ്, ആ സമയത്ത് അള്ളാഹുവിന്റെ മഖാമിന് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും ഞാൻ പരലോകത്ത്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്ഥാനം അവൻ ഓർക്കുകയും, ഫയദഉഹ ഖൗഫൻ മിൻ അല്ലാഹ്, തെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായി, പക്ഷേ അവൻ അള്ളാഹുവിനെ പേടിച്ച് ആ തിന്മ ഉപേക്ഷിച്ചു. ഇങ്ങനെയുള്ളയാൾ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ എന്ന് പറഞ്ഞു, തെറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിട്ടും അള്ളാഹുവിനെ പേടിച്ച് ആ തിന്മയിൽ നിന്ന് വിട്ടുനിന്നു, അങ്ങനെയുള്ള ആർക്കാണ് ഈ സ്വർഗമുണ്ട്, രണ്ട് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുക എന്നുള്ളത്. ഒരു കവി പറഞ്ഞതുപോലെ, വറുബ്ബ ഖബീഹത്തിൻ മാ ഹാല ബൈനി വബൈന റുകൂബിഹ ഇല്ല ഹയാഉ, എത്രയെത്ര വൃത്തികേടുകളാണ്, ആ വൃത്തികേടിനെ തൊട്ടും എനിക്കും ആ വൃത്തികേട് ചെയ്യാനുമുള്ള ആകെ ഒരു തടസ്സം ലജ്ജയായിരുന്നു. ലജ്ജ എന്ന് പറയുന്നൊരു ഗുണം എന്റെ ഹൃദയത്തിലുള്ളതുകൊണ്ട് ഞാൻ ആ വൃത്തികേട് ചെയ്തില്ല. അങ്ങനെയുള്ള എത്രയെത്ര വൃത്തികേടുകളാണ്. ഫഖാന ഹുവ ദവാഹു ലഹാ വലാക്കിൻ, അതാണ് യഥാർത്ഥത്തിലുള്ള മരുന്ന്, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള യഥാർത്ഥ ഔഷധം അത് തന്നെയാണ് ലജ്ജ എന്നുള്ളത്. എന്നാൽ ഇദാ ദഹബൽ ഹയാഉ ഫലാ ദവാഉ, എന്നാൽ ലജ്ജ എങ്ങട്ട് ഹൃദയത്തിൽ നഷ്ടപ്പെട്ടാലോ, അള്ളാഹുവിനെ തൊട്ടിലെ ലജ്ജ അവന്റെ മനസ്സിൽ നിന്ന് പോയി, അള്ളാഹു കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്ന ലജ്ജ അവന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തുപോയി കഴിഞ്ഞാൽ പിന്നെ അവന്റെ അസുഖത്തിന് ഒരു പരിഹാരവുമില്ല, ഒരു ഔഷധവുമില്ല എന്നാണ് ഈ കവി പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉസാമത്ത് ബിനു ഷെരീഖ് റളിയല്ലാഹു അൻഹു, ഉസാമത്ത് ബിനു ഷെരീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, മാ കരിഹല്ലാഹു മിൻക ഷൈഅൻ, അള്ളാഹു നിന്നിൽ നിന്ന് വെറുത്ത ഏതൊരു കാര്യമാകട്ടെ, അള്ളാഹു അത് വെറുക്കുന്നുണ്ട്, നീ ചെയ്യുന്നത് അള്ളാഹുവിന് അത് ഇഷ്ടമല്ല, എങ്കിൽ ഫലാ തഫ്അൽഹു ഇദാ ഖലൗത, അത് നീ ഒറ്റക്കായാൽ ആ കാര്യം നീ ചെയ്യരുത്, അള്ളാഹു വെറുക്കുന്ന ഒരു കാര്യവും നീ തനിച്ചായാൽ നീ എന്ത് ചെയ്യരുത്, നീ ചെയ്യരുത്, തനിച്ചായാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യവും നീ ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് കാണാം. തിന്മ ഏതുമാകട്ടെ, ചെറുതാകട്ടെ വലുതുമാകട്ടെ, ഏതാകട്ടെ, ആ തിന്മയുടെ ചെറുപ്പത്തിലേക്കല്ല നമ്മൾ നോക്കേണ്ടത്, മറിച്ച് ഏതു തിന്മ ചെയ്താലും നമ്മൾ ധിക്കരിക്കുന്നത് ആരെയാണ്? ആരോടാണ് നമ്മൾ ആ മാസിയത്ത് ചെയ്യുന്നത്? അള്ളാഹുവിനോടാണ്. അതാണ് ചില സലഫുകൾ പണ്ഡിതന്മാരൊക്കെ എടുത്തു പറയാറുള്ള ഒരു പ്രസിദ്ധമായ ഉദ്ധരണിയാണ്. ലാ തൻദുർ ഇലാ സിഗരി അദ്ദംബ്, തിന്മയുടെ ചെറുപ്പം ചെറിയ തിന്മയല്ലേ എന്നുള്ളത് നീ പരിഗണിക്കേണ്ടതില്ല, നീ നോക്കേണ്ടതില്ല. മറിച്ച് വന്ദുർ ഇലാ അളമതി മൻ അസൈത്, നീ ധിക്കരിച്ച നീ അനുസരണക്കേട് കാണിച്ച അള്ളാഹു അവന്റെ മഹത്വം നീ നോക്കണം. അതാണ് നീ നോക്കേണ്ടത്. തിന്മ ചെറുതല്ലേ എന്നുള്ളത് നീ പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ നോക്കേണ്ടതില്ല. മറിച്ച് നീ ആരെയാണ് ധിക്കരിച്ചത്, നീ ആരെയോടാണ് മഅസിയത്ത് ചെയ്തിട്ടുള്ളത്, അവന്റെ അളമത്ത് അവന്റെ മഹത്വം നീ ചിന്തിക്കണം. അതാണ് നീ ചിന്തിക്കേണ്ടത്. ഒരു ചെറിയ തിന്മയല്ലേ എന്ന് പറഞ്ഞ് നിസ്സാരമാക്കരുത്. മറിച്ച് നീ ചെയ്യുന്ന അസ്വിയാൻ മഅസിയ അതാരോടാണ്? അള്ളാഹുവിനോടാണ്. അവന്റെ മഹത്വം നീ അറിയണം. അതാണ് നീ ചിന്തിക്കേണ്ടത് എന്ന് സലഫുകൾ പറയാറുണ്ട്. അല്ലാഹു തആല സൂറത്തു നൂഹിൽ പറഞ്ഞു, മാലകും ലാ തർജൂന ലില്ലാഹി വഖാറ, മാലകും ലാ തർജൂന ലില്ലാഹി വഖാറ, നിങ്ങൾക്കെന്തു പറ്റി? ലാ തർജൂൻ, ലാ തർജൂൻ എന്ന് പറഞ്ഞാൽ ചില തഫ്സീറുകളിൽ കാണാം ലാ തറൗന ലില്ലാഹി വഖാറ അളമതൻ, വഖാറ എന്ന് പറഞ്ഞാൽ മഹത്വം അല്ലെങ്കിൽ ഗാംഭീര്യം. നിങ്ങൾക്കെന്തു പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറ, ലാ തറൗന ലില്ലാഹി അളമതൻ, നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു മഹത്വവും കാണുന്നില്ലേ, അള്ളാഹുവിന്റെ ഒരു മഹത്വവും നിങ്ങൾ അറിയുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹുവിന് വഖാറുണ്ട്, അള്ളാഹുവിന് അളമത്തുണ്ട്, അള്ളാഹു മഹാനാണ്. അള്ളാഹുവിന്റെ മഹത്വം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ മനസ്സിലെപ്പോഴും അള്ളാഹുവിന്റെ മഹത്വം അവന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം അവനുണ്ടാകും. അതുകൊണ്ട് തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അവന് ചെയ്യാൻ സാധിക്കൂല, അല്ലെങ്കിൽ അവൻ അതിന് തൊട്ട് അങ്ങേയറ്റം ലജ്ജിക്കും, അങ്ങേയറ്റം ലജ്ജിക്കും. എന്താണ് അള്ളാഹുവിനോട് വഖാറത്ത് കാണിക്കുക എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോട് വഖാറുണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനൊരു ഗാംഭീര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൽ പെട്ടതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, ഫമിൻ വഖാരില്ല, അള്ളാഹുവിനോടുള്ള ഗാംഭീര്യത്തിൽ പെട്ടതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനൊരു അളമത്ത് നൽകുന്നതിൽ പെട്ടതാണ്, നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ മഹത്വം ഉണ്ടാവുക എന്നതിൽ പെട്ടതാണ്, അൻ യസ്തഹിയൽ അബ്ദു മിൻ അല്ലാഹി തആല ഫിൽ ഖൽവ, അവന്റെ രഹസ്യ ജീവിതത്തിൽ അവൻ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കലാൻ, ലജ്ജയുണ്ടാവുക. അഅളമ മിമ്മ യസ്തഹി മിൻ അഖാബിരിന്നാസ്, സമൂഹത്തിലെ ഉന്നതന്മാരായ ആളുകളെ തൊട്ട് ലജ്ജിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ അവസ്ഥയിൽ രഹസ്യ ജീവിതത്തിൽ അള്ളാഹുവിനൊരു അടിമ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കുന്നുണ്ടോ, അത് അള്ളാഹുവിനോടുള്ള വഖാറിൽ പെട്ടതാണ്. അപ്പൊ അള്ളാഹുവിനെ നിങ്ങൾ അളമത്ത് കാണുന്നില്ലേ എന്ന് പറഞ്ഞല്ലോ, അള്ളാഹുവിനെ നമ്മൾ അളമത്ത് മഹത്വം കാണുന്നുണ്ടെങ്കിൽ, ആ വഖാർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, ഒറ്റക്കാകുന്ന സന്ദർഭത്തിൽ ആരുമില്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കും. സമൂഹത്തിലൊരു ഉന്നതനായ വ്യക്തി അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ നമ്മൾ എത്രമാത്രം മാന്യമായി ജീവിക്കും, അതിനേക്കാൾ കൂടുതൽ ഒരടിമ അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കും. അള്ളാഹും അവന്റെ അടിമയുമായി ഉള്ള ബന്ധമാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യം. അൽ ഹയാ ഉ മിനല്ലാഹ്, നമ്മൾ അള്ളാഹുവിനോട് എത്രത്തോളം ലജ്ജിക്കുന്നുണ്ട് എന്നത് എങ്ങനെ മനസ്സിലാക്കും? എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ അള്ളാഹുവിനു അല്ലാ രഹസ്യ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മൾ എന്ന് പരിശോധിച്ചാൽ മതി. ആരും കാണാതെ രഹസ്യമായ ജീവിതത്തിൽ ആരും അറിയാത്ത സന്ദർഭത്തിൽ നമ്മൾ എങ്ങനെയാണ്? തിന്മകൾ ചെയ്യുന്നുണ്ടോ? നന്മകളുടെ വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ്? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം അള്ളാഹുവിനോട് ലജ്ജയുള്ളവനാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് മനസ്സിലാകും. നമ്മൾ എങ്ങനെയാണ് അള്ളാഹുവിനെ തൊട്ട് ലജ്ജിക്കാതിരിക്കുക? എങ്ങനെ ലജ്ജിക്കാതിരിക്കും? കാരണം അള്ളാഹു തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ, കണക്കില്ലാത്ത അനുഗ്രഹങ്ങൾ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോ തീർത്തും അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, വളരെ തുച്ഛം കാര്യങ്ങൾ മാത്രമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുള്ളൂ. നമ്മൾ നോക്ക്, നമ്മുടെ 24 മണിക്കൂർ നമ്മളൊന്ന് പരിശോധിച്ചു നോക്ക്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന എത്ര കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ നമ്മൾ അങ്ങേയറ്റം സഹായിക്കുന്നു, തിരിച്ച് നമുക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. നിരന്തരം നമ്മൾ നമ്മളെ സഹായിച്ചു, നമ്മൾ ചോദിച്ചിട്ടും ചോദിക്കാതെ ഒക്കെ കണ്ടറിഞ്ഞിങ്ങനെ നമ്മളെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതൊക്കെ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. ഒരു നന്ദി വാക്ക് പോലും അല്ലെങ്കിൽ നന്ദിയുടെ പ്രവർത്തനം പോലും നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തൊരു മാനക്കേടായിരിക്കും, നാണായിരിക്കും, അയാളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പോലും നമ്മൾക്ക് മടിയായിരിക്കും. നമ്മൾ പറയും അവനെ ഒരുപാട് സഹായിച്ചിട്ട് തിരിച്ച് നമുക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ നമ്മൾ അവനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികേടുകളാണെങ്കിൽ തീർത്തും അവന്റെ മുമ്പിൽ നമുക്ക് പ്രത്യക്ഷപ്പെടാൻ സാധിക്കൂല. അത് നമ്മുടെ മനസ്സിൽ ആ ആളുകളെ തൊട്ടുള്ള ലജ്ജണ്ടായതുകൊണ്ടാണ്. എന്നാൽ നമ്മൾക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ അബുൽ ഖാസിം ജുനൈദ് റഹിമഹുള്ള പറഞ്ഞതുപോലെ ലജ്ജയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അൽഹയാഉ, ലജ്ജ എന്ന് പറഞ്ഞാൽ റുഇയത്തുൽ ആലാഇ, നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കലാണ്. നമ്മൾക്ക് നൽകിയ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കലും അത് കാണലും നോക്കലുമാണ്, ചിന്തിക്കലുമാണ്. വറുഇയത്തു തഖ്സീർ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ, അത് രണ്ടും ചിന്തിക്കുക. നമ്മൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. നമ്മൾ അള്ളാഹുവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഴ്ചകൾ, കൃത്യവിലോപങ്ങൾ, തഖ്സീറുകൾ, അതും ചിന്തിച്ചു നോക്കുക. എത്രയാണ് നമ്മൾക്ക് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ളത്? ആ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ തിരിച്ച് അള്ളാഹുവിനോട് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഫയചവല്ലദു ബൈനഹുമാ ഹാലതുൻ, ഈ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്ന കാര്യങ്ങളും അള്ളാഹു നമ്മൾക്ക് നൽകിയ കണക്കില്ലാത്ത അനുഗ്രഹങ്ങളും ചിന്തിക്കുമ്പോൾ അതിനിടയിൽ ഒരു കാര്യം, ഒരു അവസ്ഥ പ്രത്യേകമായി ജനിക്കും, ഉണ്ടാകും. അതിനാണ് തുസമ്മ ഹയാൻ, അതിനാണ് ലജ്ജ എന്ന് പറയാം. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ നിരന്തരം നമ്മൾ അനുഭവിച്ചുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കണം, പക്ഷെ തിരിച്ചൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അല്ലെ, തിരിച്ചു ചെയ്യണതൊക്കെ ആ അനുഗ്രഹം തന്ന മുനഈം, അല്ലാഹു തആലക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. ഈ ഒരു രണ്ട് കാര്യം ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന പ്രത്യേക അവസ്ഥയാണ് ലജ്ജ എന്നുള്ളത്. പ്രത്യേക അവസ്ഥയാണ് ലജ്ജ എന്നുള്ളത്. ഇബ്നു ഹജർ അലസ്ഖലാനി റഹിമഹുള്ള പറഞ്ഞതുപോലെ വഖദ് യതവല്ലദുൽ ഹയാഉ മിനല്ലാഹി മിനത്തഖല്ലുബി ഫീ നിഅമിഹി, അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജ അതുണ്ടാവുക എപ്പോഴാണറിയോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിലൂടെ ഇങ്ങനെ മുന്നേറുമ്പോ, ആ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് ജീവിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ആ ലജ്ജയുണ്ടാകും. ആർക്കാണ് ലജ്ജണ്ട്? ഫയസ്തഹിൽ ആഖിലു, ഒരു ബുദ്ധിമാൻ എന്താണ് ചിന്തിക്കുക? അവൻ ലജ്ജിക്കും. അനിയസ്തഈ നബിഹ അലാ മഅസിയതിഹി, അള്ളാഹു നൽകിയ ഈ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യില്ല, അതിനെ തൊട്ട് ഒരു ബുദ്ധിയുള്ളവൻ ലജ്ജിക്കും. അള്ളാഹു തന്നതാണ് ഈ കണ്ണ്. ചില സലഫുകൾ പറഞ്ഞതുപോലെ നിനക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ വലുപ്പം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫഗമ്മിൽ ഐനൈക, നിന്റെ കണ്ണൊന്ന് അടച്ചു വെക്ക്. നിന്റെ കണ്ണ് ഒന്ന് അടച്ചു വെച്ചാൽ മതി, നിനക്ക് നൽകി അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ വലുപ്പം മനസ്സിലാക്കുക, അത് മാത്രം മതി. നീ കണ്ണൊന്ന് അടച്ചു നോക്ക്. ഇരുട്ടൺ, ഈ ഇരുട്ടൺ അന്ധന്മാർക്കുള്ളത്, കണ്ണില്ലാത്ത ആളുകൾക്കായി ഇരുട്ടാണുള്ളത്. അങ്ങനെ കണ്ണില്ലാത്ത ഒരുപാട് ആളുകളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിയില്ല. ജന്മനാ കള്ളില്ലാത്ത ആളുകൾ, കണ്ണുള്ള ആളുകൾ തന്നെ പിന്നീട് കാഴ്ച നഷ്ടപ്പെട്ട ആളുകൾ, അതിലൊന്നും അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തിയില്ല. അപ്പോ പലർക്കും അള്ളാഹു നൽകാത്ത, ഒരുപാട് സൃഷ്ടികൾക്ക് അള്ളാഹു നൽകാത്ത ഒരു അനുഗ്രഹം അള്ളാഹു നമ്മൾക്ക് നൽകി, കണ്ണ്. ഈ കണ്ണുകൊണ്ട് പിന്നെ നമ്മൾ അള്ളാഹു ഇഷ്ടമല്ലാത്ത എങ്ങനെ കാണും? കേൾവിയാണെങ്കിലും നാവാണെങ്കിലും ഒക്കെ തന്നെ. ഇതില്ലാത്ത ആളുകളുണ്ട്, അവരെ കാണുമ്പോൾ നമ്മൾക്ക് ഇതിന്റെ വില മനസ്സിലാകും. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകിയ അനുഗ്രഹം കൊണ്ട് ഒരിക്കലും അള്ളാഹു ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യുകയില്ല, ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുകയുമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അബു ഹാതിം അൽ ഖാനി റഹിമഹുള്ള, അദ്ദേഹം ഇമാം അഹമ്മദിന്റെ സദസ്സിൽ പോയിട്ട് പാടിയ ഒന്ന് രണ്ട് വരികളുണ്ട്. അതിപ്രകാരമാണ്: ഇദാമ ഖാല ലി റബ്ബി അമസ്തഹ്യൈത തഅസീനി. ഇദാമ ഖാല ലി റബ്ബി, എന്റെ റബ്ബ് എന്നോട് പറഞ്ഞാൽ, എന്തു പറഞ്ഞാൽ, അമസ്തഹ്യൈത തഅസീനി, നിനക്ക് ലജ്ജിച്ചുകൂടായിരുന്നോ? നീ എന്നോട് നിരന്തരം തിന്മകൾ ചെയ്യുന്നു, അസിയാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിനക്കൊന്ന് ലജ്ജിച്ചുകൂടായിരുന്നോ എന്ന് അള്ളാഹു ചോദിച്ചാൽ, വതുഖ്ഫി ദംബ മിൻ ഖൽഖി വബിൽ അസിയാനി തഅതീനി, ജനങ്ങളെ തൊട്ട് നീ ചെയ്യുന്ന തിന്മ മറച്ചുവെക്കുന്നു, പക്ഷേ എന്റെ അടുത്തേക്ക് നീ തിന്മകളുമായി വന്നിരിക്കുന്നു, നിനക്ക് ലജ്ജിച്ചുകൂടായിരുന്നോ എന്ന് എന്റെ റബ്ബ് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഈ രണ്ടു വരി പാടി അദ്ദേഹം ഈ പാട്ട് കേട്ട സമയത്ത്, ഈ രണ്ടു വരി കേട്ടതിന് സമയത്ത് വീട്ടിൽ പോയിരുന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള കരഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ഇത് വല്ലാത്തൊരു ചോദ്യമാണ് ഈ കവിതയിലൂടെ ഉള്ളത്. ഇദാമ ഖാല ലി റബ്ബി, എന്റെ റബ്ബെന്നോട് ചോദിച്ചാൽ, അമസ്തഹ്യൈത തഅസീനി, നിനക്ക് ലജ്ജിച്ചുകൂടായിരുന്നോ? നീ എന്നോട് തിന്മകൾ ചെയ്യുന്നു. വതുഖ്ഫി ദംബ അൻ ഖൽഖി മിൻ ഖൽഖി, എന്റെ സൃഷ്ടികൾ കാണുന്നതിന് തൊട്ട് നീ മറച്ചുവെച്ചു, ആളുകൾ കാണാതെ നീ ചെയ്തു, അവർ കാണുന്ന നിനക്ക് പ്രശ്നമായിരുന്നു, പക്ഷേ വബിൽ അസ്യാനി തീനി, തിന്മകളുമായി നീ എന്റെ അടുത്ത് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നീ എന്റെ മുമ്പിൽ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിനക്ക് ലജ്ജിച്ചുകൂടായിരുന്നോ എന്നാണ് ഈ വരിയിലുള്ളത്. ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു, മനിസ്തഹ്യ മിനല്ലാ ഇൻദ മഅസിയതി, ഒരു തിന്മ ചെയ്യുമ്പോൾ ആര് തിന്മയുടെ സന്ദർഭത്തിൽ ആര് അള്ളാഹുവിനെ തൊട്ട് ലജ്ജിച്ചുവോ, ഇസ്തഹ്യല്ലാഹു മിൻ ഉഖൂബതിഹി യൗമ യൽഖാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിൽ അവനെ ശിക്ഷിക്കാനും അള്ളാഹു ലജ്ജിക്കും. അപ്പൊ ഈ ലജ്ജ കൊണ്ടുള്ള നേട്ടതാണ്, നമ്മൾ തിന്മ ചെയ്യാനുള്ള അവസരം കിട്ടി, അള്ളാഹുവിനെ തൊട്ട് ലജ്ജിച്ച് തിന്മയിൽ നിന്ന് മാറി നിന്നാൽ അള്ളാഹു അവനെ ശിക്ഷിക്കാനും ലജ്ജിക്കും. വമൻ ലം യസ്തഹി മിൻ മഅസിയതി ലം യസ്തഹി മിൻ ഉഖൂബതിഹി, എന്നാൽ അള്ളാഹ് തിന്മ ചെയ്യാൻ ഒരുത്തിന് ലജ്ജയില്ലെങ്കിൽ അള്ളാഹുവിന് അവനെ ശിക്ഷിക്കാനും യാതൊരു മടിയും ഉണ്ടാകൂല, ലജ്ജയും ഉണ്ടാകൂല എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നോക്ക്, നമ്മളൊരാളെ നിരന്തരം ഉപദ്രവിച്ചു, അയാളെ എല്ലാ നിലക്കും നമ്മൾ പ്രയാസപ്പെടുത്തി, പല രൂപത്തിലുള്ള പ്രയാസമുണ്ടാക്കി, അവസാനം നമ്മൾ അവനോട് മാപ്പ് ചോദിച്ചപ്പോൾ അവൻ പുറത്തു നിന്നു, സാരല്ല എന്ന് പറഞ്ഞു, എങ്കിലും നമുക്ക് അവനെ കാണുമ്പോൾ ഇത്രയും കാലം ഞാൻ അവനോട് ചെയ്തില്ലേ എന്നുള്ളൊരു ലജ്ജ നമ്മുടെ മനസ്സിലുണ്ടാകും, എന്തായിരുന്നാലും ഉണ്ടാകും. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക്, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തിന്മകളൊക്കെ അള്ളാഹു, നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ടും ഒക്കെ അള്ളാഹു പുറത്തുവരും. ഇനി വൻഭാപങ്ങൾ തന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക്, ശിർക്കല്ലാത്ത കുഫറല്ലാത്ത പാപങ്ങളൊക്കെ അള്ളാഹു വെറുതെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും, വെറുതെ, അവൻ ആവശ്യപ്പെടാതെ പോലും, തൗബ ചെയ്യാതെ പോലും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ അള്ളാഹു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അത്രമാത്രം അവൻ ചെയ്തിട്ടും അള്ളാഹു വെറുതെ പുറത്തു കൊടുക്കണം. അപ്പൊ നമ്മൾ എത്രത്തോളം അവനോട് ലജ്ജിക്കണം. അതാണ് അസ്വദ് ബിനു യസീദ്, അദ്ദേഹം മരണാസന്നനായി കിടക്കവെ അദ്ദേഹം പൊട്ടിക്കരയാണ്, അങ്ങേറ്റം കരയാണ്. അപ്പൊ എന്താണ് കരയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ അള്ളാഹുവിന്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ, വല്ലാഹി ലൗ അതൈതു ബിൽ മഗ്ഫിറതി മിൻ അല്ലാഹി അസ്സ വജല്ല ലഹമ്മനി അൽ ഹയാഉ മിൻഹു മിമ്മാ സനഅതു, ഞാൻ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് അള്ളാഹു ഞാൻ ചെയ്ത തിന്മകൾക്കൊക്കെ അള്ളാഹു പുറത്തു തന്നാലും എനിക്ക് ഞാൻ ചെയ്തുകൂട്ടിയ തിന്മകൾ അത് കാരണത്താൽ ലജ്ജ എന്നെ പ്രയാസപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പുറത്തു തന്നാലും, കാരണം അത്രമാത്രം ഞാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സൂക്ഷ്മത കൊണ്ട് പറയുന്നതാണ്, അള്ളാഹു പുറത്തു തന്നാലും ഇങ്ങനെയൊക്കെ നമ്മളെ അനുഗ്രഹിച്ച, അനുഗ്രഹങ്ങൾ ചെയ്ത, ചെയ്തുകൊണ്ടിരിക്കുന്ന സുഖങ്ങൾ നൽകിയ അള്ളാഹു അവനോടാണല്ലോ നമ്മൾ ഈ ചെയ്തത്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം, അതാണ് യഥാർത്ഥത്തിലുള്ള, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്നതാണ് ഈ ലജ്ജ. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഒരാൾക്ക് അയാൾ ചെയ്ത ഒരു ചെറിയ തെറ്റ് അത് അള്ളാഹു പുറത്തു കൊടുക്കും, അപ്പോൾ അവൻ ലജ്ജിക്കും, സാരല്ലടാ, അല്ലെങ്കിൽ അള്ളാഹു നിനക്ക് പുറത്തു നിന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ്, അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അനുഭവിച്ച് ജീവിച്ചിട്ടും അവൻ പറഞ്ഞതൊന്നും അനുസരിക്കാതെ വൃത്തികേടുകളിലൂടെ മാത്രം ജീവിച്ചു. എന്നിട്ട് അള്ളാഹു പുറത്തുവരിക എന്ന് പറയുമ്പോൾ അതിൽ യഥാർത്ഥത്തിൽ എന്തുണ്ട്? നമ്മൾ ലജ്ജിക്കേണ്ട കാര്യം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ രഹസ്യ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഈ പറഞ്ഞ കാര്യം, അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജ, അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നു, അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ തന്ന കണ്ണിലൂടെയാണ് ഞാൻ ഈ തിന്മ കാണുന്നത്, അവൻ തന്ന കൈകൊണ്ടാണ് ഞാൻ ഈ തിന്മ പ്രവർത്തിക്കുന്നത്, അവൻ തന്ന കാലുകൊണ്ടാണ് ഞാൻ ആ തിന്മയിലേക്ക് നടന്നെടുക്കുന്നത് എന്നുള്ള ബോധം നമ്മൾക്കുണ്ടാകണം. കാലില്ലാത്ത എത്ര ആളുകളുണ്ട്, നടക്കാൻ ശേഷിയില്ലാത്ത ആളുകൾ, നല്ല ആരോഗ്യവാന്മാരായിരുന്ന പെട്ടെന്നൊരു നിമിഷത്തിൽ സ്ട്രോക്ക് വന്ന് തളർന്ന ആളുകൾ ഒക്കെ ഉണ്ടാകും. ഒരു ഷുഗർ കൂടിയാൽ മതി ചിലപ്പോൾ കണ്ണിന്റെ കാഴ്ച മൊത്തത്തിൽ അടിച്ചുപോകും. അപ്പൊ നമ്മൾ കാണുന്ന വൃത്തികേടുകളാകട്ടെ, ചെയ്യുന്ന എന്തും ആകട്ടെ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജ കൊണ്ട് നമ്മൾക്കതിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കണം. ആ ലജ്ജ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, നേരത്തെ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞ പോലെ ആ പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾക്ക് ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കും. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമത്തെ കാരണം നമ്മൾ പറഞ്ഞത്, നാലാമത്തെ ഒരു കാരണം കൂടി പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. അൽ ഹയാഉ മിനൽ മലായിക, മലായിക്കത്തിനെ തൊട്ട് ലജ്ജിക്കുക, മലായിക്കത്തിനെ തൊട്ട് ലജ്ജിക്കുക. അള്ളാഹുവിനെ തൊട്ടുള്ള ലജ്ജയാണ് നമ്മൾ പറഞ്ഞത്. തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹായകമാകുന്ന മറ്റൊന്നാണ് അൽ ഹയാഉ മിനൽ മലായിക, മലായിക്കത്തിനെ തൊട്ട് ലജ്ജിക്കുക. കാരണം അള്ളാഹു മലക്കുകൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായി എഴുതി രേഖപ്പെടുത്താൻ, അവരറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. അള്ളാഹു നിശ്ചയിച്ച ഹഫലത്തിന്റെ മലായിക്കത്തുകൾ അവർ എഴുതി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നത് അവർ അറിയുന്നു. അള്ളാഹു അവരെ നിശ്ചയിച്ചതാണ്, അവരുടെ ജോലി നമ്മൾ ചെയ്യുന്ന നന്മകളും തിന്മകളും രേഖപ്പെടുത്തുക. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏത് തിന്മയും ഏത് ഇരുട്ടിന്റെ മറവിൽ ചെയ്യുന്ന തിന്മകളും ആ മലക്കുകൾ എഴുതി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ലജ്ജ നമ്മൾക്കുണ്ടാകണം. മായൽ ഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലജൈഹി റഖീബുൻ അതീദ്. നമ്മൾ എന്ത് പറഞ്ഞാലും അത് രേഖപ്പെടുത്താൻ അള്ളാഹു മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്, അത് നിരീക്ഷിക്കാൻ അള്ളാഹു മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇൻ ബല വറുസൂലുന ലജൈഹിം യക്തുബൂൻ, അവരുടെ അടുത്ത് നമ്മുടെ മലക്കുകളായിട്ടുള്ള ദൂതന്മാർ റസൂലുമാർ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധം നമ്മളെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹായിക്കും. ഞാനീ ചെയ്യുന്ന തിന്മ അള്ളാഹു നിശ്ചയിച്ച, അള്ളാഹു ഏർപ്പാടാക്കിയ മലക്കുകൾ അതറിയുന്ന, അത് അവർ എഴുതി വെക്കുന്നു എന്നുള്ള ലജ്ജ നമ്മൾക്കുണ്ടാകണം. ഉമർ റളിയല്ലാഹു അൻഹു സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിന് പറഞ്ഞേക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളിൽ ഇപ്രകാരം കാണാം. വഅലമു, നിങ്ങൾ അറിയണം, അന്ന അലൈക്കും മലായികത്തല്ലാ, നിങ്ങളുടെ അടുത്ത് അള്ളാഹുവിന്റെ അള്ളാഹു നിശ്ചയിച്ച ചില മലക്കുകളുണ്ട്. ഹഫലത്തന അലൈക്കും, നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ രേഖപ്പെടുത്താനുള്ള ഹഫലത്തിന്റെ മലായികത്തുകൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നിങ്ങൾ അറിയണം. യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യുന്നത് അവർ അറിയുന്നുണ്ട്. ഫീ മസീരിക്കും വമനാസിലിക്കും, നിങ്ങളുടെ യാത്രയിലും നിങ്ങൾ നാട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി താമസിക്കുന്ന സന്ദർഭത്തിലൊക്കെ അവരറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫസ്തഹ്യു മിൻഹും, അവരെ തൊട്ട് നിങ്ങൾ ലജ്ജിക്കണം, ആ മലക്കുകളെ തൊട്ട് നിങ്ങൾ ലജ്ജയുള്ളവരാകണം. വഅഹ്സിനു സുഹ്ബതഹും, അവരോടുള്ള സാമീപ്യം നിങ്ങൾ നന്നാക്കണം. വലാ തുഉദൂഹും ബിമഅസില്ലാ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തിന്മകൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. വഅൻതും ഖറജ്തും ഫീ സബീലില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടവരാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവരെ ഉപദേശിക്കുന്ന എഴുത്തിൽ ഈ വരികൾ കാണാം. അപ്പോ മലക്കുകൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ലജ്ജിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തുന്ന ആ ലജ്ജ നിങ്ങൾക്കുണ്ടാകണം. നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു വൃത്തികേട് ഒരാൾ നോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് രേഖപ്പെടുത്തുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തീർച്ചയായും നമ്മൾ വിട്ടുനിൽക്കും. ആധുനിക കാലഘട്ടത്തിൽ ഈ വിഷയം സംസാരിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം എടുത്തു പറയുന്ന കാര്യമാണ്, നീ ഒരു സദസ്സിലേക്ക് ചെന്നു, നിന്നെ നിരീക്ഷിക്കാൻ ക്യാമറകളുണ്ട് എന്നറിഞ്ഞാൽ നീ എത്രമാത്രം നിന്റെ ചലനവും നിന്റെ ഓരോ ഇളക്കവും നീ ശ്രദ്ധിക്കും, അതിൽ ഒരു മോശപ്പെട്ട ഒരു സീൻ ആ ചിത്രത്തിൽ പതിയരുത്, അല്ലെങ്കിൽ ആ ക്യാമറയിൽ പതിയരുത് എന്ന് ശ്രദ്ധിക്കും. അത് ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ശ്രദ്ധിക്കും. ഒരു അപമര്യാദയായിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കൽ, ഒരു തീറ്റ, അതുപോലെ ശ്രദ്ധിക്കും. അത്രയും ശ്രദ്ധയാണ്. എന്നാൽ ഏത് സമയത്തും എപ്പോഴും രാത്രിയിലും എല്ലാ സമയത്തും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു ഉണ്ട് എന്ന ബോധമോ അതുമുഖേന ഉണ്ടാകുന്ന ഒരു ലജ്ജയോ നമ്മളെ യാതൊരു നിലക്കും സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു തആല അള്ളാഹുവിനെ തൊട്ട് യഥാവണ്ണം ലജ്ജിക്കുന്ന, നേരത്തെ ഹദീസിൽ പറഞ്ഞ ഹഖുൽ ഹയ യഥാർത്ഥത്തിലുള്ള ലജ്ജ ലജ്ജിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ദുനൂബുൽ ഖലവാത്തും ദുനൂബുൽ ജലവാത്തും, അഥവാ രഹസ്യ ജീവിതത്തിലെ തിന്മകളാകട്ടെ, പരസ്യ ജീവിതത്തിലെ തിന്മകളാകട്ടെ, അതിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പഠിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖിന് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم بحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.